2018 നവംബർ 30 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ നിന്ന്. വ്യക്തിപരമായി പ്രകോപിപ്പിച്ചാൽ വീഴില്ല. സംസ്ഥാന നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായി രാഷ്ട്രീയ ലേഖകൻ സി പി ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം. നിയമസഭയിൽ അരങ്ങേറുന്ന ബഹളത്തെ വിമർശിച്ച് ഗവർണർ പോലും രംഗത്തെത്തി. സഭയിൽ നടപടി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നവരുണ്ടെന്നാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ പക്ഷം. അവസാനം വരെയും ക്ഷമിക്കുമെന്നും അതിരുവിട്ടാൽ എന്തു വേണമെന്ന് ആലോചിക്കുമെന്നും സഭയിലെ സംഭവവികാസങ്ങളെപ്പറ്റി കേരള കൗമുദിയോട് സംസാരിക്കവേ സ്പീക്കർ വ്യക്തമാക്കി. സ്പീക്കറുമായുള്ള അഭിമുഖം. ചോദ്യം: സഭ തുടർച്ചയായി അലങ്കോലമായി സ്തംഭിക്കുന്നു, സംഭവവികാസങ്ങളിൽ അസ്വസ്ഥനാണോ? ശ്രീരാമകൃഷ്ണന്റെ മറുപടി: ശബരിമല പ്രശ്നവും യുവതീ പ്രവേശന വിഷയവും പ്രധാനമായ സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ സഭയിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തുനിന്ന് CPM പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എസ് ശർമ്മ ഉന്നയിച്ച തടസ്സവാദങ്ങൾ അംഗീകരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ശർമ്മ ഉന്നയിച്ച കുറേ കാര്യങ്ങൾ സാങ്കേതികമായും നിയമപരമായും ശരിയായിരുന്നെങ്കിലും സഭ സാങ്കേതിക അർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ട സംവിധാനമല്ല എന്ന നിലപാടാണ് എടുത്തത്. വികാരങ്ങളുടെ പ്രതിഫലനത്തിന് ഉള്ള അവസരമുണ്ടാകണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണപക്ഷത്തിന്റെ എതിർപ്പ് പോലും വകവയ്ക്കാതെ അത് അനുവദിച്ചത്. സത്യത്തിൽ അത് കോടതി അവസാനിപ്പിച്ച കാര്യമായിരുന്നു. എന്നിട്ടും വിശദമായ ചർച്ച സഭയിൽ ഉണ്ടായി. സമയനിഷ്ഠയെക്കുറിച്ച് കാർക്കശ്യം കാണിക്കാതെ പ്രതിപക്ഷ നേതാവിനും പ്രമേയ അവതാരകനുമെല്ലാം ആവശ്യപ്പെട്ട സമയം കൊടുത്തു. പരസ്പര സംവാദത്തിനുള്ള അവസരവും ഉണ്ടായി. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. 1:30 വരെ സഭ നീണ്ടു. അതുതന്നെ വീണ്ടും, അതായത് ഇന്നലെ ഉന്നയിക്കണമെന്ന് പറയുന്നത് പ്രശ്നം ഉന്നയിക്കണമെന്ന താൽപര്യത്തിൽ കവിഞ്ഞ എന്തോ ഒന്നാണ്. അത് ന്യായമായി തോന്നുന്നില്ല. ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്താൽ പോരാ. ചോദ്യോത്തരവേള വിവിധങ്ങളായ പ്രശ്നങ്ങൾ സഭയിൽ കൊണ്ടുവരാൻ അംഗങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ്. അത് റദ്ദു ചെയ്ത് ചർവിത ചർവണം നടത്തണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. ഇന്നലെ ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉന്നയിക്കപ്പെട്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിനാണ് മന്ത്രി മറുപടി പറഞ്ഞത്. ആ ചോദ്യത്തിന് ഉപചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. അത് ഞാനവിടെ പറഞ്ഞു. അത് കേട്ടില്ല. ഒറ്റ പ്രശ്നത്തിൽ ഒരു കുറ്റിയിൽ കെട്ടി സഭയെ കൊണ്ടുപോകാൻ കഴിയില്ല. ശബരിമല വിഷയമല്ലാതെ പ്രളയമുണ്ട്, വികസന പദ്ധതികളുണ്ട്, മിഷനുകളുണ്ട്, പ്രതിപക്ഷത്തിന് താൽപ്പര്യമുള്ള വേറെയും വിഷയങ്ങളുണ്ടാകാം. കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട വേറെയും വിഷയങ്ങളുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ചോദ്യം: ഗവർണർ ഇന്നലെ പരസ്യ വിമർശനം നടത്തി. കഴിഞ്ഞ സഭയിൽ ബഡ്ജറ്റ് അവതരണവേളയിലുണ്ടായ സംഭവങ്ങൾ പ്രതിപക്ഷവും വിളിച്ചു പറയുന്നു. സഭയുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്ന സമീപനങ്ങളായി പൊതുമധ്യത്തിൽ ഇതെല്ലാം ചിത്രീകരിക്കപ്പെടുന്നില്ലേ? സ്പീക്കറുടെ മറുപടി: ഒരു ദിവസത്തെ പ്രതികരണമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏത് വിമർശനം ഉന്നയിക്കുമ്പോഴും ഏത് നിയന്ത്രണം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും 3-4 പേർ വിളിച്ചു പറയുന്നത് പണ്ട് അങ്ങനെ ഉണ്ടായില്ലേ എന്നാണ്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റ പ്രശ്നത്തിൽ ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ പ്രതികരണമുണ്ടായി. ഒരു വീണ്ടു വിചാരം വന്നതുകൊണ്ടായിരിക്കണം പിന്നീട് അത്തരം ഒരു സമീപനം ആരും സ്വീകരിച്ചിട്ടില്ല. ഒരിക്കൽ സംഭവിച്ചതിനെ ഉപയോഗപ്പെടുത്തി തുടർച്ചയായി കുഴപ്പത്തെ ന്യായീകരിക്കാൻ മുതിരുന്നത് ദൗർബല്യമാണ്. അത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കുകയല്ല ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. സഭയിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണമെന്നും നടപടിക്രമങ്ങളിൽ മര്യാദ പാലിക്കണമെന്നും കഴിഞ്ഞ ദിവസത്തെ സ്ഥിതി കണ്ടിട്ട് ഗവർണർ പറയുകയുണ്ടായി. ഗവർണർക്ക് പോലും ഇത് തോന്നിയിരിക്കുന്നു. ചോദ്യം: സ്പീക്കറുടെ നിഷ്പക്ഷതയാണോ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്? സ്പീക്കറുടെ മറുപടി: പ്രതിപക്ഷം ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നില്ല. പ്രതിപക്ഷത്തെ ചില അംഗങ്ങളുടെ അപക്വമായ തോന്നലുകൾ കൊണ്ടോ എങ്ങനെയാണ് സഭയിൽ പെരുമാറേണ്ടത് എന്നതിലെ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ആണ് ചില സന്ദർഭങ്ങളിൽ ചില കമന്റുകൾ ഉയരുന്നത്. ഒരു സന്ദർഭത്തിലും നിഷ്പക്ഷമായി അല്ലാതെ സ്പീക്കർ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിനു വേണ്ടിയും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടിയും തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ പ്രതിപക്ഷാംഗമായി പെരുമാറാൻ സ്പീക്കർക്ക് സാധ്യമല്ല. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം വേണമെന്ന് പറഞ്ഞു. ഭരണകക്ഷി അംഗങ്ങളുടെ എതിർനിലപാടിനെ മറികടന്ന് അത് അനുവദിച്ചു. സമയം യഥേഷ്ടം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കൊടുത്തു. വാക്കൌട്ട് സ്പീച്ച് യഥാർത്ഥത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കൽ മാത്രമാണ്. പ്രതിഷേധം സൂചിപ്പിച്ച് ഇറങ്ങിപ്പോകലാണ് അത്. പ്രമേയാവതാരകൻ പോയിന്റുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്മേൽ ദീർഘമായ ഡിബേറ്റിന് സാധ്യതയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രി സംസാരിച്ചതുപോലെ കുറേ സംസാരിക്കണമെന്ന്. ഏതാണ്ട് 1 മണിക്കൂർ നേരം അദ്ദേഹം സംസാരിച്ചു. അതൊക്കെ ഈ സ്പീക്കർ തന്നെയാണ് അനുവദിച്ചത്. എന്നിട്ട് ഇന്നലെ രാവിലെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. പ്രതിപക്ഷ നേതാവിനോ കക്ഷി നേതാക്കൾക്കോ ആ അഭിപ്രായമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. സഭയിൽ പ്രതിഷേധിക്കേണ്ടത് സ്പീക്കറോടാണെന്ന് തെറ്റിദ്ധാരണയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തുക. ചോദ്യം: KM ഷാജിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. തുടർച്ചയായി ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് സ്പീക്കർക്കുമേൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദം രാഷ്ട്രീയമായോ മറ്റോ ഉണ്ടാക്കുന്നുണ്ടോ? സ്പീക്കറുടെ മറുപടി: സ്പീക്കറെ പ്രകോപിപ്പിച്ചാൽ, ക്ഷുഭിതനാക്കിയാൽ, എന്തെങ്കിലും തെറ്റായ രീതി വീണുകിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് നടക്കില്ല. ഷാജിയുടെ കാര്യത്തിൽ അസാധാരണമോ അസ്വാഭാവികമോ ആയ നടപടി ഉണ്ടായിട്ടില്ല. ജനാധിപത്യ നിയമത്തിലെ 107-ാം വകുപ്പ് പറയുന്നത് ഹൈക്കോടതിയുടെ വിധി വന്നാൽ എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാണ്. ഹൈക്കോടതി 15 ദിവസം വിധി സ്റ്റേ ചെയ്തു. അതിനുശേഷം സ്റ്റേ ഇല്ലാതായി. അപ്പോൾ ബുള്ളറ്റിൻ ഇറക്കുക എന്നാൽ അറിയിപ്പ് നൽകൽ ആണ്. നിയമപരമായ ബാധ്യതയാണ് അത്. ഇത് ആദ്യമായല്ല. തമ്പാനൂർ രവിയെ അയോഗ്യനാക്കിയുള്ള വിധി സ്റ്റേ ചെയ്തതിന്റെ കാലാവധി തീർന്നത് 1997 നവംബർ 10-നാണ്. 11-ന് തന്നെ ബുള്ളറ്റിൻ ഇറക്കി. പിന്നെ ഒരു മാസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് സ്റ്റേ തിരിച്ചു കിട്ടിയത്. വീണ്ടും അത് കാണിച്ച് ബുള്ളറ്റിൻ ഇറക്കി. ബുള്ളറ്റിൻ ഇറക്കുന്നത് സർക്കാർ ഉത്തരവിറക്കൽ പോലെയുള്ള ദീർഘമായ പ്രക്രിയയോ എടുത്തുചാട്ടമോ അല്ല. എല്ലാ ദിവസത്തെയും നടപടിക്രമങ്ങൾ അച്ചടിച്ച് രാത്രി കവറിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അംഗങ്ങൾക്ക്. അതിന് പ്രത്യേക പ്രസ്സുണ്ട് ഇവിടെ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ അപ്പോൾ അംഗങ്ങളെ അറിയിക്കുക എന്ന നടപടിക്രമം മാത്രമാണ്. അതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ ദിവസം കുറച്ചംഗങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടു. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണെങ്കിൽ അത് തിരുത്തുക. തമ്പാനൂർ രൂപയ്ക്ക് കിട്ടിയ നീതി കെ എം ഷാജിക്കും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കയറ്റില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ചോദ്യം: ഇതേ രീതിയിൽ പ്രകോപന നടപടികൾ തുടരുകയാണെങ്കിൽ എന്താവും സ്പീക്കർ ഇനി തുടർ നടപടി എടുക്കുക? സ്പീക്കറുടെ മറുപടി: സ്പീക്കറെ വ്യക്തിപരമായി പ്രകോപിപ്പിക്കുന്നതിലൊന്നും ഒരിക്കലും വീഴില്ല. ഞാനിതിനെയൊന്നും വ്യക്തിപരമായി കാണുന്നില്ല. ഇവരോടെല്ലാവരോടും എനിക്ക് വ്യക്തിപരമായി നല്ല സൗഹൃദമുണ്ട്. അതുകൊണ്ട് ഒരു കഴഞ്ച് പ്രകോപനമോ ദേഷ്യമോ എനിക്ക് വരില്ല. പക്ഷേ സഭയുടെ നടത്തിപ്പ് സമ്മതിക്കാതെ ചോദ്യോത്തരവേള മുതലേ തടസ്സപ്പെടുത്തുന്ന നില തുടരുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തിക്കൊടുക്കാനുള്ള ബാധ്യത സ്പീക്കർക്കുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടും. പ്രതിപക്ഷത്തിന്റേത് പ്രത്യേകിച്ചു സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നടപടികളുമായി സഹകരിക്കാൻ അവർ തയ്യാറാകണം. ചോദ്യം: സഭയുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? സ്പീക്കറുടെ മറുപടി: നടപടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെങ്കിലും അവസാന നിമിഷം വരെയും ക്ഷമിക്കും. നടപടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നടപടി ചോദിച്ചു വാങ്ങാൻ പരിശ്രമിക്കുന്നവരുടെ മേൽ പെട്ടെന്ന് പ്രതികരണമുണ്ടാകില്ല. പക്ഷെ അതിരുവിട്ടാൽ എന്ത് എന്നുള്ളത് അപ്പോൾ ആലോചിക്കും.